أشهد أن لا أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله
السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت
കാലത്തിന്റെ ഇമാമിനെയും വാഗ്ദത്ത മസീഹിനെയും വാഗ്ദത്ത മഹദിയെയും വിശ്വസിക്കുവാനുള്ള സൗഭാഗ്യം നൽകി എന്നത് അള്ളാഹു നമ്മോട് ചെയ്ത കാരുണ്യമാണ്. എവിടെ ഏത് കാര്യത്തിനും നമുക്ക് മാർഗനിർദ്ദേശം വേണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ വിവരിച്ച ഹിക്മത്തുകളെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഹിക്മത്തിന്റെ മുത്തുകളെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു അയച്ച ഈ ഭക്തവത്സന്റെ ഗ്രന്ഥങ്ങളിലും നിർദ്ദേശങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ലഭിക്കുന്നതാണ്. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തുകൾ ജുമുഅയിൽ കൂടുതലും നമ്മൾ പാരായണം ചെയ്യുന്നതാണ്. രണ്ടാമത്തെ റക്അത്തിൽ നാം ഇത് ഓതാറുണ്ട്. സൂറ ആഷിയയിലെ ആയത്തുകളാണിവ. ഞാനിവിടെ ഓതിക്കേൾപ്പിച്ച ആദ്യത്തെ ആയത്ത്, അതായത് അഫലാ യൻറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, അവർ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അവ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഈ ആയത്തിന്റെ തഫ്സീറിന് ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഗഹനതയിലും സൗന്ദര്യത്തിലും അറിവിലും ജ്ഞാനത്തിലും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിലും എല്ലാം അത്ഭുതകരമായ ഒരു രൂപമാണ് നമ്മുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുന്നത്. ആ മഹാത്മാവ് ഈ ആയത്തിൽ നിന്ന് നുബുവത്തിന്റെയും ഇമാമത്തിന്റെയും അനുസരണ വിഷയമാണ് പരിഹരിച്ചിരിക്കുന്നത്. നുബുവത്തിനോടും ഇമാമത്തിനോടും തങ്ങളെ ബന്ധപ്പെടുത്തുന്നവർക്ക് അടിസ്ഥാനമായി ഉണ്ടായിരിക്കേണ്ടത് സമ്പൂർണ അനുസരണമാണ്. അദ്ദേഹം ഇബിൽ, അതായത് ഒട്ടകം എന്ന വാക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുകയുണ്ടായി. ബാഹ്യമായി നോക്കുമ്പോൾ നുബുവത്തിനെയും ഇമാമത്തിനെയും ഒട്ടകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിൽ ആശ്ചര്യം തോന്നിയേക്കാം. എന്നാൽ ആ മഹാത്മാവ് നൽകിയിരിക്കുന്ന വിശദീകരണം നോക്കുമ്പോൾ ഈ ബന്ധപ്പെടുത്തലിൽ നാം അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. ആദ്യം അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കേൾപ്പിക്കാൻ പറയുന്നു വിശുദ്ധ ഖുർആനിൽ, അഫലാ യൻറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് എന്ന ആയത്ത് വന്നിട്ടുണ്ട്. ഈ ആയത്ത് നുബുവത്തും ഇമാമത്തും എന്നീ വിഷയത്തെ പരിഹരിക്കുന്നതിന് വളരെയേറെ സഹായകരമായ ഒന്നാണ്. ഒട്ടകത്തിന് അറബി ഭാഷയിൽ 1000 വാക്കുകളുണ്ട്. ഈ നാമങ്ങളിൽ ഇബില് എന്ന വാക്ക് മാത്രം ഇവിടെ എടുത്തതിന്റെ തത്വരഹസ്യം എന്താണ്? ഇലൽ ജമലി എന്നും പറയാമായിരുന്നില്ലേ? ജമൽ എന്ന് പറഞ്ഞാലും ഒട്ടകം എന്നാണല്ലോ അർത്ഥം. ഇതിലടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്: ജമൽ ഒരു ഒട്ടകത്തിനാണ് പറയുക. ഇബില് എന്ന് പറഞ്ഞാൽ ബഹുവചന നാമമായിട്ടാണ് ഉപയോഗിക്കുക. ഇവിടെ അള്ളാഹു തആല നാഗരികവും സാമൂഹികവുമായ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടകത്തിന് ജമൽ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ ഒരു ഫലം ഇവിടെ ലഭിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇബിൽ എന്ന വാക്ക് ഇവിടെ നൽകാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒട്ടകങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഗുണം അത് മറ്റുള്ളവയെ പൂർണ്ണമായും അനുസരിക്കുന്നു എന്നതാണ്. നോക്കൂ, ഒട്ടകങ്ങൾ ഒറ്റ വരിയായി പോകുന്നു. പ്രത്യേക രീതിയിലും ഒരേ വേഗത്തിലുമാണ് ഒട്ടകം മുന്നിലുള്ള ഒട്ടകത്തെ പിന്തുടരുന്നത്. ഏറ്റവും മുമ്പിലുള്ള ഒട്ടകം, അതായത് നേതാവും വഴികാട്ടിയുമായ ഒട്ടകം, നല്ല അനുഭവമുള്ള വഴി പരിചയമുള്ള ഒട്ടകമായിരിക്കും. ഓരോ ഒട്ടകവും അതിന് പിന്നാലെ ഒരേ വേഗത്തിൽ നടക്കുന്നു. അവയിൽ ആർക്കും തന്നെ മറ്റൊന്നിനൊപ്പം ചേരാനുള്ള ആഗ്രഹമുണ്ടാവുകയില്ല, മറ്റൊന്നിനോട് തുല്യമായി പോകാനുള്ള ആഗ്രഹമുണ്ടാവില്ല. മറ്റു മൃഗങ്ങളിൽ, അതായത് കുതിരകളിലെല്ലാം ഉള്ളതുപോലെ മുന്നിൽ നടക്കില്ല. ചുരുക്കത്തിൽ, ഒട്ടകത്തിന്റെ പ്രകൃതത്തിൽ ഇമാമിനെ അനുസരിക്കുക എന്ന ഗുണം ഉണ്ടെന്നത് പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അഫലാ യൻറൂന ഇലൽ ഇബിലി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാമൂഹിക പ്രശ്നത്തിലേക്ക് വിളിച്ചം വീശിയിരിക്കുന്നത്. ഒട്ടകം ഒരു വരിയിൽ പോകുന്നു. അതേപോലെ സാമൂഹിക ജീവിതത്തിലും ഐക്യത്തിനും ഒരു ഇമാം അനിവാര്യമാണ്. ഇതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. സാമൂഹിക ജീവിതത്തിനും ഐക്യം നിലനിർത്തുന്നതിനും ഒരു ഇമാം അനിവാര്യമാണ്. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒറ്റവരി യാത്ര ചെയ്യുന്ന വേളയിലാണ് ഉണ്ടാവുക. അതിനാൽ ഇഹലോക ജീവിത യാത്ര പൂർത്തിയാക്കാനായി ഒരു ഇമാം ഇല്ലാതെ മനുഷ്യൻ വഴിതെറ്റി ചിതറിപ്പോകുന്നതാണ്. ഈ ലോക ജീവിത യാത്രയിൽ ഒരു ഇമാം അനിവാര്യമാണ്. അദ്ദേഹം ശരിയായ രീതിയിൽ വഴികാട്ടും. ഒട്ടകം നല്ലതുപോലെ ഭാരം ചുമക്കുകയും ദീർഘദൂരം സഞ്ചരിക്കുകയും ചെയ്യും. സഹനത്തിന്റെയും ക്ഷമയുടെയും പാഠമാണ് ഇത് നൽകുന്നത്. ഒട്ടകത്തിന്റെ മറ്റൊരു ഗുണം, ദീർഘദൂര യാത്രയിൽ എത്രയോ നാളുകൾക്കുള്ള വെള്ളം അത് ശേഖരിച്ചു വെക്കും. അശ്രദ്ധയോടെയല്ല യാത്ര ചെയ്യുക. വിശ്വാസിക്കും എപ്പോഴും തന്റെ യാത്രക്കായി അവൻ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. എല്ലാ തയ്യാറെടുപ്പും നടത്തേണ്ടതാണ്. ഏറ്റവും നല്ല കരുതൽ വിഭവം തക്വയാണ്. പറയുന്നു, ഉന്ദുർ എന്ന വാക്കിൽ നിന്നും മനസ്സിലാകുന്നത് നോക്കുക എന്നത് കുട്ടികളെ പോലെയുള്ള തമാശ കാണലല്ല. ഇതിൽ നിന്നും അനുസരണത്തിന്റെ പാഠമാണ് ലഭിക്കുന്നത്. ഏതുപോലെ ഒട്ടകത്തിൽ സാമൂഹികവും ഐക്യവും കാണുന്നുവോ, അവരിൽ ഇമാമിനെ പിൻപറ്റാനുള്ള ശീലം കാണുന്നുവോ, അതേപോലെ മനുഷ്യനും ഇമാമിനെ പിൻപറ്റുക എന്നത് തന്റെ പ്രകൃതമാക്കി മാറ്റേണ്ടതാണ്. കാരണം ഒട്ടകം അവന്റെ സേവകനാണ്. അവയിൽ ഈ ഒരു ഗുണം ഉണ്ട്. കൈഫ ഖുലിഖത്ത് എന്നതിൽ ഇവയിൽ ഉണ്ടാകുന്ന മൊത്തം ഗുണങ്ങളെയാണ് എടുത്തു പറയുന്നത്. ഇക്കാലത്ത് നമുക്ക് അല്ലാഹു തആല തന്റെ വാഗ്ദാന പ്രകാരവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലും വാഗ്ദത്ത മസീഹിനെ അയച്ചു തന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി. അദ്ദേഹത്തിന് ശേഷം ഖിലാഫത്തിന്റെ തുടർന്നു വരുന്ന പരമ്പര കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ സമ്മാനത്തെ നാം ആദരവോടെ കാണേണ്ടതാണ്. ഖിലാഫത്തിന്റെ സംവിധാനത്തിലുള്ള അന്തസത്തയെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ആശയമാണ് ഞാൻ പറയുന്നത്. എന്റെ പേരിൽ ജമാഅത്തുകളിൽ നിന്ന് ബൈഅത്ത് വാങ്ങുന്ന ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഖിലാഫത്ത് അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ബൈഅത്ത് വാങ്ങും. അദ്ദേഹത്തിന്റെ പേരിലാണ് ബൈഅത്ത് വാങ്ങുന്നതെന്നിരിക്കെ ഖിലാഫത്തിന്റെ ബൈഅത്ത് അതിനെ അനുസരിക്കലും എല്ലാം ചെന്നെത്തുന്നത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലാണ്. അതിനാൽ ഞാൻ കേൾപ്പിച്ച ഉദ്ധരണിയിൽ നുബുവ്വത്തും ഇമാമത്തും തമ്മിലുള്ള ബന്ധത്തെ ഇബിൽ എന്നതിന്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധിപ്പിക്കുകയുണ്ടായി. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ശേഷം ഖിലാഫത്തിന്റെ തുടർന്നു കൊണ്ടുപോകുന്ന പരമ്പരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിലാണ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വരുന്നവരുടെ ആത്മീയ നിലനിൽപ്പും പുരോഗതിയും ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നാണ്. അതാണ് ഗ്യാരണ്ടി നൽകുന്നത്. ജമാഅത്തിന്റെ വിജയം നാം ഖിലാഫത്തിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ലഭിക്കുന്നത്. പൈശാചിക അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗവും ഇതിലാണുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം നിങ്ങളുടെ പരിചയമാണ്. അതിനാൽ ഈ പരിചയ്ക്ക് പിന്നിൽ നിന്നാൽ സുരക്ഷിതരായിരിക്കും. പരിചയ്ക്ക് പിന്നിൽ നിൽക്കുക എന്നതിന്റെ അർത്ഥം സമ്പൂർണ്ണ അനുസരണം പുലർത്തുക എന്നതാണ്. നിങ്ങൾക്ക് വരച്ചു തന്ന അതേ വരിയിൽ ചരിക്കുക. നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന ആ വരിയിലൂടെ നടക്കുക. അതിൽ നിന്നും അല്പം തെറ്റിപ്പോയാൽ വഴിപിഴക്കാനും വഴി തെറ്റി അലഞ്ഞു തിരിയാനും സാധ്യതയുണ്ട്. അനുസരണത്തിനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുവടെ കൊടുക്കുന്ന നിർദ്ദേശം ശ്രദ്ധിക്കുക. വമൻ അതാ അമീരി ഫഖദ് അതാനി വമൻ അസാ അമീരി ഫഖദ് അസാനി. എന്റെ അമീറിനെ അനുസരിച്ചവൻ എന്നെ അനുസരിച്ചു, എന്റെ അമീറിനെ ധിക്കരിച്ചവൻ എന്നെ ധിക്കരിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറിനെ അനുസരിക്കാനായി പറഞ്ഞ പല ഹദീസുകളുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അനുസരണത്തെക്കുറിച്ചും അനുധാവനത്തെക്കുറിച്ചും കൽപ്പിച്ചിട്ടുണ്ട്. കാരണം ജമാഅത്തിന്റെ പുരോഗതിക്ക് ഈ ഒരു തത്വമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ജമാഅത്തുമായി തങ്ങളെ ബന്ധിപ്പിക്കുന്ന ഓരോരുത്തരും ഇതറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനാൽ ഈ കാര്യങ്ങൾ ജമാഅത്തംഗങ്ങൾ ശരിയായ രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തെറ്റായ ചിന്തകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞങ്ങളിൽ എന്തുകൊണ്ട് പരിധികൾ നിശ്ചയിക്കുന്നു, എന്തുകൊണ്ട് ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നീ ചോദ്യങ്ങളാണ് ഇക്കാലത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധമായി ഒരു അഹമ്മദി മുസ്ലിം അറിഞ്ഞിരിക്കേണ്ടത്, ഇസ്ലാം ആവശ്യമുള്ള എല്ലാ സ്വാതന്ത്ര്യവും തന്റെ അനുയായികൾക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിനുള്ളത്ര സ്വാതന്ത്ര്യം മറ്റ് മതങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാകില്ല, ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ചില പരിധികൾ നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യന്റെ സ്വഭാവ സംസ്കരണത്തിനും ആത്മീയ പുരോഗതിക്കും ജമാഅത്തിന്റെ ഐക്യത്തിനും ജമാഅത്തിന്റെ പുരോഗതിക്കും വേണ്ടിയാണ്. ഇതിനകത്ത് നിൽക്കേണ്ടത് നിർബന്ധവുമാണ്. ഇത്തരുണത്തിൽ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, ജമാഅത്തിന്റെ പുരോഗതിയിൽ സഹായിയും സഹകാരികളുമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാരവാഹിത്വം എന്നത് പൊങ്ങച്ചത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെ പ്രദർശിപ്പിക്കാനായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്റെ വലിപ്പത്തരം കാണിക്കാനായി കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ അനുസരണത്തിന്റെ വിഷയം ഉൾക്കൊള്ളേണ്ടത് ഏറ്റവും കൂടുതൽ ഭാരവാഹികളാണ്, എല്ലാ തലത്തിലുമുള്ള ഭാരവാഹികളാണ്. ഭാരവാഹികൾ ഈ വിഷയം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ജമാഅത്തംഗങ്ങൾ സ്വയം ഇതിലേക്ക് ശ്രദ്ധിക്കുന്നതാണ്. എല്ലാ തലത്തിലും അനുസരണത്തിന്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒട്ടകത്തിന്റെ വരി തെറ്റാതെയുള്ള യാത്ര പോലെ ഒരേ ദിശയിലേക്കുള്ള പ്രയാണം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാമിന്റെ കാൽപ്പാടുകളെ അനുപദം അനുഗമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ അമീറും സദറും മറ്റു ഭാരവാഹികളും ആദ്യം തങ്ങളെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. കാലത്തിന്റെ ഖലീഫയിൽ നിന്നും വരുന്ന ഓരോ കൽപ്പനയും യാതൊരു മുറുമുറുപ്പും കൂടാതെ പ്രാവർത്തികമാക്കുന്ന തരത്തിൽ അനുസരണത്തിന്റെ നിലവാരത്തിൽ നാം എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതല്ല അതിന് വല്ല പഴുതും അന്വേഷിക്കുന്നവരാണോ നാം എന്ന് ചിന്തിക്കുക. പഴുതുകൾ കണ്ടെത്താനുള്ള ശ്രമമാണെങ്കിൽ അത് അനുസരണമല്ല. നിവേദനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വരുന്നുണ്ട്. ഇടവഴിയിലൂടെ നടന്നു പോകുന്ന തിരുനബിയുടെ ഒരു സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊർ റളിയല്ലാഹു അൻഹു ഇരിക്കുക എന്ന ശബ്ദം കേട്ടപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയുണ്ടായി. ശബ്ദം കേട്ട് ഈ പറഞ്ഞത് പള്ളിയിലുള്ളവരോടാണോ എന്ന് അദ്ദേഹം അന്വേഷിച്ചില്ല. ശബ്ദം കേട്ട് ഇരുന്നുകൊണ്ട് ഞെരുങ്ങിക്കൊണ്ടാണ് പള്ളിയിലേക്ക് നീങ്ങിയത്. ഒരാൾ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് പറ്റിയത്, എന്തിനാണ് ഇഴഞ്ഞു നീങ്ങുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, അകത്ത് നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരിക്കുക എന്ന ശബ്ദം വന്നു, ഞാൻ ഇരുന്നു. ചോദ്യകർത്താവ് പറഞ്ഞു, അത് അകത്തുള്ളവരോടല്ലേ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത് ആരോടാണ് പറഞ്ഞത് എന്ന് നോക്കേണ്ട കാര്യമില്ല. അകത്തുള്ളവരോടാണോ പുറത്തുള്ളവരോടാണോ അതോ എല്ലാവരോടുമാണോ? എന്റെ ചെവിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന വന്നു, ഞാൻ അനുസരിച്ചു. ഇതാണ് എന്റെ ഉദ്ദേശ്യം. ചുരുക്കത്തിൽ അനുസരണത്തിന്റെ ഈ നിലവാരമാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചില ഭാരവാഹികൾ കാലത്തിന്റെ ഖലീഫയിൽ നിന്നും വല്ല നിർദ്ദേശം വരുമ്പോൾ അതനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നത് ശരി തന്നെ. എന്നാൽ വളരെ മനപ്രയാസത്തോടെ ആയിരിക്കും അത് ചെയ്യുക. അവർ ഇഷ്ടപ്പെടാതെയാണ് ഇത് ചെയ്യുക. എന്നാൽ ഇഷ്ടപ്പെടാതെ ചെയ്യുക എന്നത് അനുസരണമൊന്നുമല്ല. അനുസരണം എന്നത് ഉടനെ ചെയ്യുന്നതിനാണ് പറയുക. സ്വന്തമായി ചില കാഴ്ചപ്പാടുകൾ ഓരോരുത്തർക്കും ഉണ്ടാകും, അതിൽ തെറ്റില്ല. എന്നാൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാലത്തിന്റെ ഖലീഫയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കാഴ്ചപ്പാടുകളെ അഭിപ്രായങ്ങളെ പൂർണമായി മറന്നു കളയേണ്ടതാണ്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയാറുണ്ടായിരുന്നു, ചില കാര്യങ്ങളിൽ എനിക്ക് എന്റേതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, അത് വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് എന്റെ അഭിപ്രായം ഖലീഫത്തുൽ മസീഹിന് മുമ്പാകെ സമർപ്പിക്കാറുണ്ട്. എന്നാൽ എന്റെ അഭിപ്രായം തിരസ്കരിക്കപ്പെട്ടാൽ എന്തുകൊണ്ട് ഇത് റദ്ദ് ചെയ്തു എന്ന ചിന്ത പോലും എനിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. മാത്രമല്ല അതിനുശേഷം എന്റെ അഭിപ്രായം കാലത്തിന്റെ ഖലീഫയുടെ കാഴ്ചപ്പാട് തന്നെയായിത്തീരും. പൂർണ്ണ അനുസരണത്തോടുകൂടിയും ഖലീഫ നൽകിയ തീരുമാനത്തെ നടപ്പിൽ വരുത്താനായി ഞാൻ ശ്രമിക്കും. ഹദ്റത്ത് മസീമ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിൽ മയ്യത്ത് ഉള്ളതുപോലെ നിങ്ങളെ ഇമാമിന്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കുക. മയ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുവാൻ കഴിയാത്തത് കാരണം കുളിപ്പിക്കുന്ന ആളാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നത്. ഇതേപോലെ സമ്പൂർണ്ണ അനുസരണം പുലർത്തുന്നവർ ചെയ്യേണ്ടത് തങ്ങളെ ഇമാമിന്റെ കൈകളിൽ സമർപ്പിക്കുക. ഈ സ്ഥാനം കരസ്ഥമാക്കി കഴിഞ്ഞാൽ മാത്രമേ ബൈഅത്തിന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നവരായി നാം മാറുകയുള്ളൂ. അപ്പോഴാണ് അള്ളാഹും റസൂലും പറഞ്ഞ അനുസരണത്തിന്റെ നിലവാരം കരസ്ഥമാക്കുന്നവരായി മാറുകയുള്ളൂ. അതിനാൽ ബൈഅത്തിന്റെ പ്രതിജ്ഞ ചെയ്ത നമ്മിൽ ഓരോരുത്തർക്കും അവരുടെ ചിന്താഗതി ഇതാക്കി മാറ്റി പ്രവർത്തനത്തിലൂടെ ഇതിനുള്ള തെളിവ് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാതൃക നവാഗതർക്കും നമ്മുടെ മക്കൾക്കുമായും സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. യുവ തലമുറയുടെ മുമ്പിലും മുതിർന്നവർ ഈ മാതൃക കാണിക്കണം. മുതിർന്നവർ ഈ രീതിയിലുള്ള മാതൃക കാണിക്കുക. യുവതലമുറയും അവരുടെ മക്കളും ഇത് കണ്ടുപഠിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഈ പദവി പ്രകടമാക്കേണ്ടത് ഓരോ തലത്തിലുമുള്ള മുകളിൽ നിന്നും താഴെ വരെയുള്ള ഓരോ ഭാരവാഹിയുമാണ്. ഇവിടെ ചിലരുടെ ചിന്താമണ്ഡലങ്ങളിൽ ചിലപ്പോഴൊക്കെ ഉദിച്ചുയരുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ശരിയാണെങ്കിൽ, ചോദ്യങ്ങൾ ശരിയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് സമ്പൂർണ്ണ അനുസരണം അപകടത്തിലേക്കാണ് നമ്മെ നയിക്കുക. ഇങ്ങനെ ഇവിടെയുള്ളവർ ചിന്തിക്കാൻ കാരണം, അതായത് സമ്പൂർണ്ണ അനുസരണം അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്നുള്ളത്, ഇവിടെ ജർമ്മനിയിൽ ഹിറ്റ്ലർ തന്റെ എല്ലാ കൽപ്പനകളും നിർബന്ധിച്ച് അംഗീകരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഡിക്റ്റേറ്ററായി വാണു. ഇത് കാരണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയം സംഭവിച്ചത് എന്ന് ഇവിടെ ഉള്ളവർ അംഗീകരിക്കുന്നു. ജർമ്മനിക്ക് നഷ്ടം സഹിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്ന് അവർ അംഗീകരിക്കുന്നു. ഇവിടെ ഞാൻ ഓരോ അഹമ്മദിയോടും ഓരോ നവാഗതനോടും ഓരോ യുവാവിനോടും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇമാമത്തും ഖിലാഫത്തും അതേപോലെ ഡിക്റ്റേറ്റർഷിപ്പും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. ഖിലാഫത്ത് കാലത്തിന്റെ ഇമാമിനെ അംഗീകരിച്ചതിന് ശേഷമാണ് നിലവിൽ വന്നത്. അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരമാണ് നിലവിൽ വന്നത്. ഓരോ വിശ്വാസിയും തങ്ങൾ ഖിലാഫത്തിന്റെ സംവിധാനത്തെ നിലനിർത്തും എന്ന പ്രതിജ്ഞയും ചെയ്യുന്നുണ്ട്. ദീനിൽ ഒരു നിർബന്ധവുമില്ല. സസന്തോഷം മതം സ്വീകരിച്ചിരിക്കെ ദീനിന്റെ നിലനിൽപ്പിനായി, ഖിലാഫത്തിന്റെ സുസ്ഥിരതക്കായി ഒരഹമ്മതി ചെയ്യുന്ന പ്രതിജ്ഞയെ പാലിക്കേണ്ടതും അനിവാര്യമാണ്. സമൂഹത്തിന്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും ഇത് അനിവാര്യമാണ്. ഖിലാഫത്തിന് അനുസരിക്കുമെന്ന് പ്രതിജ്ഞ നിറവേറ്റേണ്ടതിന്റെ ആവശ്യം അള്ളാഹുവിന്റെ അധികാരത്തെ ജനഹൃദയങ്ങളിൽ സ്ഥാപിച്ചെടുക്കാനായി ഒരു നേതാവിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് മുസ്ലിങ്ങൾക്ക് ഇമാമില്ല, എന്നാൽ ഖിലാഫത്തിന്റെ കീഴിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം പറയുന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തോടൊപ്പം മറ്റു മുസ്ലിങ്ങളുടെ കൈവശവുമുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തോടൊപ്പം ഇതിന്റെ സൽഫലം ലഭിക്കുന്നത്, വിജയം ലഭിക്കുന്നത് ഖിലാഫത്തിന്റെ ചരടിൽ കോർത്തതു കാരണമാണ്. ഖിലാഫത്തിന്റെ ഒരു ലക്ഷ്യം സൃഷ്ടി സേവന രംഗത്ത് പൂർണ്ണശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. അവരുടെ അവകാശങ്ങളെ സ്ഥാപിക്കുകയും കൂട്ടായ ശ്രമത്തിലൂടെ അത് നേടിക്കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുന്നതിനായി ജമാഅത്ത് അംഗങ്ങളെ പ്രേരിപ്പിക്കുക, അവരുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുക. ദീൻ എന്തു തന്നെ പരിസ്ഥിതി വന്നാലും ദുന്യാവിനേക്കാൾ മുന്തിക്കണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇതിലാണ് നിങ്ങളുടെയും നിങ്ങളുടെ സന്താനങ്ങളുടെയും നിലനിൽപ്പുള്ളത്. ഈ ഒരാത്മാവ് ഊതിക്കൊടുക്കുക എന്നതും ഖിലാഫത്തിന്റെ ജോലിയാണ്. തൗഹീദിന്റെ സ്ഥാപനത്തിനായി സമ്പൂർണ്ണ പരിശ്രമവും ഖിലാഫത്തിന്റെ ജോലിയാണ്. എന്നാൽ ഭൗതിക നേതാക്കന്മാരുടെ ലക്ഷ്യം ഭൗതിക കാര്യങ്ങളാണ്. ഇവർക്ക് ഭൗതികമായ അവരുടെ അതിർത്തികളെ വിപുലീകരിക്കുകയാണ് ജോലി. അതിനായാണ് അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരെയും തന്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ജോലി. ഭൗതിക ലോകത്ത് നോക്കുക, തങ്ങളുടെ നാടിന്റെ അതിർത്തികൾക്കപ്പുറത്തുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കാനാണ് ശ്രമിക്കുന്നത്. ഡിക്റ്റേറ്ററുകളായാലും രാഷ്ട്രീയ ഭരണകൂടങ്ങളായാലും ശരി, ഭൗതികരായവരുടെ ജോലി ഇതാണ്. ഇവരുടെ പിള്ളയായ അഹന്തക്കും ദുരഭിമാനത്തിനും വേണ്ടി നീതിയെ കാറ്റിൽ പറത്തുന്നു. മുസ്ലിം നാടുകളിലും മറ്റു സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഏത് ഡിക്റ്റേറ്ററാണ് തന്റെ പ്രജകളോട് വ്യക്തിബന്ധം പുലർത്തുന്നതായിട്ടുള്ളത്? കാലത്തിന്റെ ഖലീഫക്ക് ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന ഓരോ സമൂഹത്തിലും നാട്ടിലുമുള്ള അഹമ്മദികളുമായി വ്യക്തിപരമായ ബന്ധമുണ്ട്. അവരുടെ വ്യക്തിപരമായ കത്തുകൾ അദ്ദേഹത്തിന് വരുന്നു. അവരുടെ സ്വന്തം കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നു. നിത്യം വരുന്ന കത്തുകൾ തന്നെ എടുത്തു നോക്കിയാൽ മതി. ഭൗതിക നേതാക്കളെ സംബന്ധിച്ച് ഇത് അവിശ്വസനീയമായ കാര്യമാണ്. ഖിലാഫത്താണ് ലോകത്ത് താമസിക്കുന്ന ഓരോ അഹമ്മദിയുടെയും പ്രയാസങ്ങളെ ശ്രദ്ധിക്കുന്നത്. അവർക്കായി കാലത്തിന്റെ ഖലീഫ ദുആ ചെയ്യുന്നു. ഭൗതിക നേതാക്കന്മാരിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നവരാരുണ്ട്? പെൺകുട്ടികളുടെ വിവാഹത്തിനായി അസ്വസ്ഥമായി ദുആ ചെയ്യുന്ന ഭൗതിക നേതാക്കന്മാരാരുണ്ട്? കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്ന ഏത് ഭൗതിക നേതാവാണുള്ളത്? സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നു എന്നത് ശരി തന്നെ. ആരോഗ്യ കേന്ദ്രങ്ങളും തുറക്കുന്നുണ്ട്, വിദ്യാഭ്യാസം നൽകുന്നു. എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഈ ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള ചിന്ത, ഇന്ന് കാലത്തിന്റെ ഖലീഫക്കാണുള്ളത്. ഇങ്ങനെയുള്ള ഖലീഫയുള്ള അഹമ്മദികൾ ഭാഗ്യവാന്മാരാണ്. വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നവരുടെ ആരോഗ്യത്തെക്കുറിച്ചും കാലത്തിന്റെ ഖലീഫ ചിന്താകുലനാണ്. വിവാഹ ബന്ധങ്ങൾ എടുക്കുക. ചുരുക്കത്തിൽ, ലോകത്തുള്ള അഹമ്മദികളുടെ ഏത് തരം പ്രശ്നമാണെങ്കിലും, അത് വ്യക്തിപരമാണെങ്കിലും ജമാഅത്ത് പരമാണെങ്കിലും, അതിലെല്ലാം കാലത്തിന്റെ ഖലീഫ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ പരിഹാരത്തിനായി നടപടിയെടുക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുകയും ചെയ്യുന്നുണ്ട്. അവനോട് അവർക്കായി പ്രാർത്ഥനയിരിക്കുന്നു. ഞാനും എനിക്ക് മുമ്പുള്ള ഖലീഫമാരും ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാലത്തിന്റെ ഖലീഫയെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് ജോലികളുടെ ഒരു രത്ന ചുരുക്കമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിച്ചത്. ഇതാണ് അവരുടെ ഡ്യൂട്ടി. രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ എന്റെ ഭാവനാ ദൃഷ്ടിയിലൂടെ കടന്നുപോകാത്ത ലോകത്തിലൊരു രാജ്യവുമില്ല. അവർക്കായി ഉറങ്ങുന്ന സമയത്തും ഉണർന്നതിനു ശേഷവും ദുആ ചെയ്യാത്തതായിട്ടില്ല. ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളോട് വല്ല ഔദാര്യവും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനല്ല, ഇതെന്റെ ഡ്യൂട്ടിയാണ്. അള്ളാഹു ഈ നിർബന്ധ കടമ, ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. പറയുന്നതിന്റെ ഉദ്ദേശം ഇത്രമാത്രമാണ്. ഖിലാഫത്തും ഭൗതിക നേതൃത്വവും തമ്മിൽ ഒരിക്കലും തുലനം ചെയ്യാൻ സാധ്യമല്ല. ഇത് പൂർണമായും തെറ്റാണ്. ചിലപ്പോൾ ഭൗതിക നേതാക്കന്മാരോട് ഞാൻ സംസാരമധ്യേ എനിക്ക് നിത്യവും വരുന്ന കത്തുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ, അത് വ്യക്തികളുടെയും അതേപോലെ ഔദ്യോഗികമായ കത്തുകളെയും കുറിച്ചെടുത്ത് പറയുമ്പോൾ അവര് അത്ഭുതപ്പെട്ട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന്. അതിനാൽ ഇവിടെ താരതമ്യം ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ചിലരുടെ മറ്റൊരു തെറ്റിദ്ധാരണ കൂടി അകറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് ബയ്യത്തിന്റെ നിബന്ധനകൾ എന്ന ഖുത്ബ പരമ്പരയിൽ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ഓരോ അഹമ്മദിയും കാലത്തിന്റെ ഖലീഫയോട് അദ്ദേഹത്തിന്റെ എല്ലാ മഅറൂഫായ തീരുമാനങ്ങളും അംഗീകരിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യാറുണ്ട്. ചിലർ മനസ്സിലാക്കുന്നത് മഅറൂഫ് എന്നതിന്റെ വ്യാഖ്യാനം അവർ സ്വയം ചെയ്യുന്നതാണ് എന്നാണ്. അവർ മനസ്സിലാക്കേണ്ടത് മഅറൂഫ് എന്നതിന്റെ നിർവചനം അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഈ നിർവചനം മുമ്പേ ഉള്ളതാണ്. മഅറൂഫായ തീരുമാനം എന്ന് പറയുന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന പ്രകാരം അലാ മിൻഹാജു നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഈ ഖിലാഫത്ത്, നുബുവത്ത് സ്ഥാപിച്ച മാർഗത്തിലൂടെ ചലിക്കേണ്ട ഈ ഖിലാഫത്ത്, മാത്രമല്ല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഈ ഖിലാഫത്ത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ആ ഖിലാഫത്ത് ഖുർആനും സുന്നത്തിനും വിരുദ്ധമായി ഒന്നും ചെയ്യുകയില്ല, ചെയ്യാൻ കഴിയുകയില്ല. മഅറൂഫ് എന്നതുകൊണ്ട് ഇവിടെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ അനുസരിക്കുകയല്ലാതെ മറ്റൊരു പഴുതുമാർക്കുമില്ല. അതല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയുള്ളവർ കാലത്തിന്റെ ഖലീഫയുടെ തീരുമാനം വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും എതിരിലാണ് എന്ന് ഇന്ന പ്രവൃത്തി ഖുർആനും സുന്നത്തിനും എതിരാണ് എന്ന് തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് പറയട്ടെ. ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം കൂടി പറഞ്ഞിരുന്നു, ഖുലഫായ റാഷിദീങ്ങളുടെ തീരുമാനവും പ്രവൃത്തികളും നിങ്ങൾ അനുസരിക്കേണ്ടതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുക. തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കാൻ നോക്കുമ്പോൾ പലതും നിങ്ങൾക്ക് ആദ്യം ചിന്തിക്കേണ്ടതായി വരും. ജമാഅത്തിൽ നിന്നുകൊണ്ട് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ അദബിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കാലത്തിന്റെ ഖലീഫയ്ക്ക് എഴുതാവുന്നതാണ്. എഴുതാനുള്ള അനുവാദമുണ്ട്. അങ്ങുമിങ്ങും പറഞ്ഞു നടക്കാനുള്ള അനുവാദമാണ് ഇല്ലാത്തത്. അങ്ങുമിങ്ങും കിംവദന്തികൾ പറഞ്ഞു വരത്തരുത്. മനസ്സിലാക്കുന്നവർ തെറ്റായാണ് മനസ്സിലാക്കിയതെങ്കിൽ ഖലീഫയെ വഖ്ത് അത് തിരുത്തിക്കൊടുക്കും. ഈ തെറ്റിനെ ജമാഅത്തിന്റെ മുമ്പാകെ വെക്കേണ്ടതുണ്ടെങ്കിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണെങ്കിൽ അത് മുഴുവൻ ജമാഅത്തിനോടും പറയുന്നതുമാണ്. ജമാഅത്ത് പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപടവിശ്വാസികൾ അവരുടെ പ്രവൃത്തി ത്വരിതപ്പെടുത്തുന്നു. അസൂയാലുക്കൾ അവരുടെ പ്രവൃത്തി തുടരുന്നു. ഖിലാഫത്തിനോട് യഥാർത്ഥ ആത്മസമർപ്പണം എന്ന് പറയുന്നത് ഇവരുടെ പദ്ധതികളെ എല്ലാ നിലക്കും തറ പറ്റിക്കുക എന്നതാണ്. ഖിലാഫത്തിനെ കുറിച്ച് ദുർധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തങ്ങളുടെ അടുത്തുപോലും വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക. ഹദ്രത്ത് മൗലവി ഷേർ അലി സാഹിബിന്റെ ഒരു സംഭവമുണ്ട്. വിശുദ്ധ ഖുർആന്റെ തർജ്ജമ ഇംഗ്ലീഷിൽ ചെയ്യാൻ അദ്ദേഹം ലണ്ടനിൽ വരികയായിരുന്നു. മുംബൈയിൽ നിന്നാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത് എന്നാണ് തോന്നുന്നത്. ലണ്ടനിൽ എത്തിയപ്പോൾ വെള്ളിയാഴ്ച വന്നു. ജമാഅത്ത് അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഇന്ന് ജുമുഅയാണ്, ഖുത്ബ താങ്കൾ നൽകണം, താങ്കൾ കാദിയാൽ നിന്നും വന്നതാണ്, സ്വഹാബിയാണ്, താങ്കളിൽ നിന്നും ഞങ്ങൾക്കും അനുഗ്രഹഗ്രസ്തമാക്കാൻ കഴിയുമല്ലോ. ജമാഅത്തിലുള്ളവർ ആരും അദ്ദേഹത്തെ കണ്ടിരുന്നില്ല, അറിയുകയില്ല, അദ്ദേഹത്തിനും ആരെയും പരിചയമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഖുത്ബ നൽകി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ചിലർ എന്നെ നേരത്തെ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ എന്നെ ഖുത്ബക്കായി നിർത്തി ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ ഇമാമാക്കി. ഇസ്ലാമിന്റെ അധ്യാപനം നമുക്ക് നൽകുന്ന പാഠം, ഇമാമിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ വല്ല തെറ്റും വന്നുപോയാൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണമെന്നാണ്. നിങ്ങൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് കേട്ട് ഇമാം തെറ്റ് തിരുത്തുകയാണെങ്കിൽ ശരി. ഇനി അതല്ല, ആ തെറ്റ് തിരുത്താതെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി അദ്ദേഹത്തെ പൂർണ്ണമായും പിൻപറ്റിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് പോലെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ നമസ്കരിക്കാനുള്ള അനുവാദമില്ല. ഇമാം ചെയ്യുന്നത് പോലെ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുക. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, താൽക്കാലിക ഇമാമത്തിൽ അനുസരണത്തിന്റെ നിലവാരം ഇതാണെങ്കിൽ ഈ രീതിയിൽ അനുസരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഖലീഫയെ വഖ്തിന്റെ ബയ്യത്തിൽ വന്ന് സസന്തോഷം നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ എന്തുമാത്രം ഉന്നതമായ രീതിയിൽ അനുസരിക്കണം. നിങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ബയ്യത്ത് ചെയ്തത്. അതിനാൽ ബയ്യത്തിന്റെ പ്രതിജ്ഞ നിറവേറ്റാനായി അനുസരണം വളരെ സുപ്രധാനമായ ഒന്നാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അനുസരണം സത്യഹൃദയത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് മുഖേന ഹൃദയത്തിൽ ഒരു പ്രകാശവും ആത്മാവിൽ ഒരു ആനന്ദവും വെളിച്ചവും വരുന്നതാണ്. എത്രമാത്രം അനുസരണം ആവശ്യമാണോ അത്ര കണ്ട് ആത്മീയ ഉന്നതിയിൽ കഠിന പ്രയത്നങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ അനുസരണം നിഷ്കപടമായിരിക്കണം. ഇതാണ് ഏറെ ശ്രമകരമായിട്ടുള്ളത്. അനുസരണത്തിൽ തന്റെ ദേഹേച്ഛയെ അറുത്തു കളയേണ്ടത് അനിവാര്യമാണ്. ഇതില്ലാതെ അനുസരണമാകില്ല. ദേഹേച്ഛ എന്നതാണ് വലിയ തൗഹീദ്വാദികളുടെ ഹൃദയങ്ങളിൽ ബിംബമായി നിലനിൽക്കുന്നത്. തൗഹീദ് വാദികളായ വലിയവർ പോലും ചില സന്ദർഭങ്ങളിൽ അനുസരണത്തിന്റെ വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് പോകും. ബിംബങ്ങളായി അവരിൽ നിൽക്കും അത്. ഒരു സമൂഹത്തെ സമൂഹം എന്ന് പറയപ്പെടുന്നത് അവരിൽ ഐക്യവും കെട്ടുറപ്പും ഉണ്ടാകുന്നതും അവർ അനുസരണത്തിന്റെ നിയമങ്ങളെ പാലിക്കുമ്പോഴാണ്. പറയുന്നു, അഭിപ്രായ ഭിന്നതകളെ കൈവെടിയുക, അഭിപ്രായ ഭിന്നതകളെ കൈവെടിയുക, ഒരാളെ മാത്രം അനുസരിക്കുക. അള്ളാഹു അദ്ദേഹത്തെ അനുസരിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. പിന്നീട് ഏത് കാര്യം നടക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാലും അത് നടക്കും. അള്ളാഹുവിന്റെ കരം ജമാഅത്തിന് മുകളിലാണ് ഉണ്ടാവുക. ഇതിലടങ്ങിയിരിക്കുന്ന രഹസ്യം ഇതാണ്. അള്ളാഹു തഹീദിനെ ഇഷ്ടപ്പെടുന്നു. ഈ തൗഹീദ് ഏകത്വം നിലനിൽക്കുന്നത് അനുസരണം പുലർത്തുമ്പോഴാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കുമ്പോൾ സഹാബത്ത് സമ്പൂർണ്ണ അനുസരണം കാരണം തങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇസ്ലാമിലെ ലോകത്ത് അവർ പരത്തുകയുണ്ടായി. ഇത് അനുസരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഉണ്ടായത്. യുദ്ധം കാരണമാണ് ഇസ്ലാം വ്യാപിച്ചത് എന്നത് ഇതിനൊരിക്കലും അർത്ഥമാക്കരുത്. തബ്ലീഗ് അവർ ചെയ്തു. യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ശത്രുക്കളുടെ ആധിക്യവും എണ്ണവും അക്രമവും അവരെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തടഞ്ഞില്ല. ഇത്താഅത്തിന്റെ ആത്മാവ് അവരിൽ ഉള്ളതിനാൽ വലിയ സൈന്യത്തിന്റെ മുമ്പിൽ വരെ അവർ നിറയുറപ്പിച്ചു നിന്നു. എന്നാൽ ഇതിനു വിപരീതമായി ഹദ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിച്ചവർ അനുസരണം കാണിക്കാത്തത് കാരണം അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം 40 വർഷം വരെ അവർക്ക് ലഭിക്കാതെ പോയി. അതിനാൽ പുരോഗതി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാലത്ത് തർബിയത്തിന്റെ ജിഹാദും തബ്ലീഗ് മുഖേന നടക്കുന്ന ജിഹാദും എല്ലാം കാലത്തിന്റെ ഖലീഫയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തെ അനുസരിച്ച് ചെയ്യണം. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബിൽ എന്നതിനെ ഉദാഹരിച്ച് പറഞ്ഞ രീതിയിൽ, അതായത് ഒട്ടകത്തെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞ രീതിയിൽ നാം പ്രവർത്തിക്കണം. അനുസരണം തന്റെ പ്രകൃതമാക്കി മാറ്റണം. ഓരോ വസ്തുവിലും ഇമാമിനെ അനുസരിക്കുന്നതിന് മുൻതൂക്കം നൽകണം. അതിനാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഫ്സീറിന്റെ വെളിച്ചത്തിൽ വിഷയം ഞാൻ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നാശത്തിൽ നിന്നും മാർഗഭ്രംശം സംഭവിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അനുസരണത്തിന്റെ ഉന്നത നിലവാരം നാം കൈവരിക്കേണ്ടിയിരിക്കുന്നു. ഖിലാഫത്തിനോട് ചേർന്നുകൊണ്ട് ക്ഷമയോടെ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ഇത് പറയുകയുണ്ടായി, പ്രയാസങ്ങൾ തരണം ചെയ്യാൻ ഖിലാഫത്തുമായി ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. അഹമ്മദിയത്തിന്റെ എതിരാളികൾ നമ്മെ എത്ര തന്നെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചാലും എത്ര തന്നെ പ്രയാസങ്ങൾ നമ്മെ ഏൽപ്പിച്ചാലും നമ്മെ ഇല്ലാതാക്കാനുള്ള അവസാന ശ്രമം അവർ നടത്തിയാലും അള്ളാഹു തആല നമ്മെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ട് എത്തിക്കുന്നതാണ്. എന്നാൽ ഇതിനുള്ള നിബന്ധന സമ്പൂർണ്ണ അനുസരണമാണ്. മറ്റു മുസ്ലിങ്ങളും ഖുർആനും ഹദീസും അംഗീകരിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വാദിക്കുകയും ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. എന്നാൽ അവരിൽ ക്ഷമയും സഹനവും നാം കാണുന്നില്ല. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുക എന്നല്ലാതെ ഇവർ എന്താണ് ചെയ്യുന്നത്? അതിനാൽ അത്ഭുതകരമായ രീതിയിലുള്ള ക്ഷമയുടെയും സഹനത്തിന്റെയും ഉദാത്ത മാതൃക പ്രകടിപ്പിക്കുക എന്നത് ഹദ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന്റെ തിലകക്കുറിയായി മാറിയിരിക്കുന്നു. ആദ്യകാല മുസ്ലിങ്ങളിൽ കണ്ടിരുന്ന രീതിയിലുള്ള മാതൃകകളാണ് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നാം പ്രകടിപ്പിക്കുന്നത്. എന്ന വിഷയം ഇക്കാലത്ത് ഇതിലൂടെ വ്യക്തമാക്കപ്പെടുകയും ചെയ്യുന്നു. ബാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒട്ടകം യാത്രക്കായി വെള്ളം ശേഖരിച്ചു വെക്കുന്നു. വെള്ളത്തിന്റെ ആവശ്യം നിറവേറ്റുന്ന കാര്യത്തിൽ അശ്രദ്ധയോടെ പെരുമാറുന്നില്ല. അതിന് ആവശ്യത്തിന് വെള്ളം ലഭിക്കാനായി അത് ശേഖരിച്ചു വെക്കുന്നു. പറഞ്ഞു, വിശ്വാസിയും എപ്പോഴും യാത്രക്കായി തയ്യാറായിരിക്കുകയും എപ്പോഴും ഉണർന്നിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ തയ്യാറെടുപ്പും മുൻകരുതലുകളും എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? യാത്രക്കായി നാം കരുതുന്ന കരുതൽ വിഭവത്തോടുകൂടിയാണ്. ഒരു വിശ്വാസി ഈ ലോകത്ത് ഒരു യാത്രക്കാരനെ പോലെയാണ്. ഏറ്റവും നല്ല കരുതൽ വിഭവം ഒരു വിശ്വാസിയുടേത് തഖ്വയാണ്. അതിനാൽ തങ്ങളുടെ പ്രവർത്തനങ്ങളെയും ആരാധനകളെയും അവ നമ്മുടെ ഏറ്റവും നല്ല കരുതൽ വിഭവമായി തീരുന്ന തരത്തിൽ അതിനെ വർണ്ണശബലമാക്കി തീർക്കേണ്ടിയിരിക്കുന്നു. ഇക്കാലത്തെ ഇമാമിനെ സ്വീകരിച്ചുകൊണ്ട് ആത്മീയ ജലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതിനെ ശേഖരിക്കുകയും അതിൽ നിന്ന് ഫലമെടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ജോലിയാണ്. അതിനാൽ ഓരോ അഹമ്മദിയും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതാണ്. സമ്പൂർണ്ണ അനുസരണത്തോടുകൂടി ഇമാമയ ഭക്തിന്റെ കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. ഈ കാര്യങ്ങളാണ് ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും ഫലമെടുക്കുന്നവരാക്കി നമ്മെ മാറ്റുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരെ കുറിച്ച് പറഞ്ഞത്, അവർ സൽപ്രവർത്തി ചെയ്യുന്നവരായിരിക്കും, ആരാധിക്കുന്നവരായിരിക്കും, തൗഹീദിനെ നിലനിർത്തുന്നവരായിരിക്കും, ഇവരാണ് തഖ്വയിൽ ചരിക്കുന്നവർ എന്നാണ്. അതിനാൽ ഇക്കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഖിലാഫത്തിൽ ഭൗതിക ലക്ഷ്യങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഖിലാഫത്തും ഭൗതികരെ പോലെ ആണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഭൗതിക ലക്ഷ്യം കരസ്ഥമാക്കുന്നവർക്ക് ആത്മീയവുമായി ഒരു ബന്ധവും ഇല്ല. അവർ എല്ലാ ഭൗതിക സന്നാഹങ്ങളോടുകൂടിയും ചിലപ്പോൾ വിജയിക്കാറില്ല. അവരുടെ ഭൗതിക ലക്ഷ്യം പൂർത്തിയാവുകയില്ല. വിജയം എന്നത് ലക്ഷ്യം നേടുക എന്നതാണല്ലോ, അതവർക്ക് ലഭിക്കാറില്ല. എന്നാൽ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരുടെയും തഖ്വ ചരിക്കുന്നവരുടെയും ലക്ഷ്യം ഭൗതികതയല്ല, അതിലെ വിജയ പരാജയങ്ങളല്ല. അവര് പൂർണ്ണ അനുസരണം പുലർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക, തഖ്വയിൽ മുന്നേറുക എന്നിവയാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ അധികാരം ലോകത്ത് സ്ഥാപിക്കുക എന്നതാണ്. ഭൗതികമായ ഒരു ലക്ഷ്യവും നമുക്കില്ല. തൗഹീദിന്റെ പതാക പാറിപ്പറപ്പിക്കുക എന്നതാണ്. ലോകത്തിന്റെ ഹൃദയം കവർന്ന് ലോകരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകക്കിടയിൽ കൊണ്ടുവരിക എന്നതാണ്. ഈ ഒരു ലക്ഷ്യത്തിനായി നമ്മുടെ തബ്ലീഗ് പ്രോഗ്രാമും മറ്റു പ്രോഗ്രാമുകളും നാം ചെയ്യുന്നു. ഇത് കരസ്ഥമാക്കാനായി നാം ദുആയിലേക്ക് ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കേണ്ടതുമാണ്. അതിനാൽ ഖിലാഫത്ത് ഈ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുന്നതിനായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിനായി എന്താണ് ഖിലാഫത്ത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാകുന്നത് സമ്പൂർണ്ണ അനുസരണത്തിൽ ദൃഢവിശ്വാസം വരുമ്പോഴാണ്. ആര് തന്നെ എത്ര വലിയ പണ്ഡിതനും ചിന്തകനും പ്രഭാഷകനും ആണെന്ന് മനസ്സിലാക്കിയാലും അനുസരണമില്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്തിൽ അവർക്കൊരു സ്ഥാനവുമില്ല. അവരുടെ അറിവും ബുദ്ധിയും ലോകത്തിന് ഒരു ഗുണവും നൽകുകയില്ല.
حضرت مسیح علیہ الصلوۃ والسلام کے اس فکرے کو ہمیں ہمیشہ یاد
رکھنا حضرت مسیح علیہ الصلوۃ والسلام نے یہ വാക്കുകളെ എപ്പോഴും ഓർക്കുക ഇമാമിനെ അനുസരിക്കുക എന്നത് തങ്ങളുടെ പ്രകൃതിയാക്കി മാറ്റേണ്ടത് മനുഷ്യന് അനിവാര്യമാണ് അതിനാൽ
ഖലീഫ വഖ്ത് കി പേർവി
പൂർണ്ണമായ രീതിയിൽ ഖലീഫ വഖ്തിനെ
ഖലീഫ വഖ്ത് കി തർഫ് സേ മിൽനേ വാലി ഹദായത്
അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്താൽ കാലത്തിന്റെ ഖലീഫയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അറിവും ബുദ്ധിയും അള്ളാഹുവിനെ പ്രീതികരസ്ഥമാക്കിക്കൊണ്ട് വർദ്ധിക്കുന്നതാണ് അത് ഫലദായകമാകുകയും ചെയ്യുന്നതാണ് ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓതിക്കേൽപ്പിച്ച മറ്റ് ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചാൽ ഈ ആശയം ഒന്നുകൂടി വ്യക്തമാകുന്നതാണ് ആത്മീയ നഭോമണ്ഡലത്തിലെ ഉന്നതമായ ആകാശത്തെ മനുഷ്യന് സ്പർശിക്കാൻ കഴിയുന്നത് അതിഉല്ലാഹ വഅതിഉർ റസൂല വഉലിൽ അംരി മിൻകും എന്ന വിഷയം മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ഭാരവാഹികൾ തങ്ങളെ ഉലിൽ അമ്രായി കണ്ട് തങ്ങളെ അനുസരിപ്പിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കണമെങ്കിൽ അവർ ആദ്യം കാലത്തിന്റെ ഖലീഫയുടെ എല്ലാ കൽപ്പനകളും പൂർണമായും അനുസരിക്കുന്നവരായി മാറണം. ആ കൽപ്പനകൾക്ക് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യരുത്. ഖലീഫ വഖ്തിന്റെ ഓരോ വാക്കും തങ്ങൾക്ക് അനുസരണത്തിനുള്ളതായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ അന്വേഷണത്തിനായി അയക്കാറുണ്ട്. അപ്പോൾ ആദ്യമായി അവർ ശ്രമിക്കാറുള്ളത് ആരാണ് ഈ പരാതി നൽകിയത് എന്ന് കണ്ടുപിടിക്കാനാണ്. പരാതിപ്പെട്ട കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുകയാകില്ല അവർ ചെയ്യുന്നത്. അന്വേഷണത്തിൽ സത്യമാണെന്ന് കണ്ടാൽ അതിന് പരിഹാരം കാണണം, കുറവുകൾ നികത്താൻ ശ്രമിക്കണം, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് റിപ്പോർട്ട് ചെയ്യുക, ആരോ വെറുതെ പറഞ്ഞതാണെന്ന് പറയുക. വിഷയത്തെ കുറിച്ചുള്ള അന്വേഷണം പിന്നീടാണ് നടത്താറുള്ളത്. എന്നാൽ പരാതിപ്പെട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് എല്ലാ ഊർജവും ചെലവഴിക്കുക. ആരാണ് പരാതിപ്പെട്ടത്, ആരാണ് ഇത് അറിയിച്ചത്, എന്ന് കണ്ടുപിടിക്കാനല്ല ഓരോ ഭാരവാഹിയും അന്വേഷിക്കേണ്ടത്. മറിച്ച് നിങ്ങൾക്ക് വല്ലതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അയച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയമാണ് അന്വേഷണ വിധേയമാക്കേണ്ടത്. എന്നിട്ട് അത് അറിയിക്കുക. ഖലീഫ വഖ്തിന്റെ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിനെ സ്വയം വിശദീകരിക്കാതെ എന്നോട് എഴുതി ചോദിക്കുക. ഈ കാര്യത്തിന് അല്പം വിശദീകരണം വേണം, ഞങ്ങൾ കാര്യം മനസ്സിലായിട്ടില്ല എന്ന് എഴുതണം. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുക. ഓരോ ജമാഅത്തംഗവും സമ്പൂർണ്ണ അനുസരണം പുലർത്തുക. ഓരോരുത്തരും സമ്പൂർണ്ണ അനുസരണം പുലർത്തിയാൽ ആത്മീയ ഉന്നതിയിലേക്ക് ഇൻഷാ അല്ലാഹ് നാം ഉയരുന്നതാണ്. ഈ ആയത്തുകളുടെ അർത്ഥം ഇതാണ്. അള്ളാഹു പറയുന്നു, ആത്മീയ ഉന്നതികളിലേക്ക് കയറുമ്പോൾ പർവ്വതങ്ങൾ ഭൂമിയിൽ നാട്ടപ്പെട്ടതുപോലെ വിശ്വാസവും സുശക്തമായി നാട്ടപ്പെടുന്നതാണ്. വിശ്വാസത്തിന്റെ ഈ സുസ്ഥിരതയുടെയും ആത്മീയ ഉന്നതിയുടെയും പരിണിത ഫലം നിങ്ങൾ ഭൂമിയിൽ ഇസ്ലാമിന്റെ സന്ദേശം കൊണ്ട് വ്യാപിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം മശ്രിക്കിലും മഗ്രിബിലും ഉണ്ടാകും. യൂറോപ്പും ഏഷ്യയും അമേരിക്കയും ആഫ്രിക്കയും എല്ലാം നിങ്ങളുടേതായിത്തീരും. ആസ്ട്രേലിയയിലും യഥാർത്ഥ ഇസ്ലാമിന്റെ പതാക നാട്ടുന്നവർ നിങ്ങളായിരിക്കും. ദ്വീപുകളിലും ഇസ്ലാമിന്റെ പതാക പാറിപ്പറത്തുന്നവർ നിങ്ങളായിരിക്കും. ഇസ്ലാമിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരാൾ ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. അത് കേട്ട് നിങ്ങളിൽ ചിലർ അസ്വസ്ഥരാകുന്നു എന്ന് എനിക്ക് ഇവിടെ കേൾക്കാൻ സാധിച്ചു. ഹദരത്ത് മുസ്ലിമോ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, ജർമ്മനി ഫത്തഹായി കഴിഞ്ഞാൽ യൂറോപ്പ് ഫത്തഹായി. ജൽസലി ഒരു ബാനറും ഇങ്ങനെ എഴുതി വച്ചിരുന്നു. ഇത് കണ്ട് ആരോ ആക്ഷേപിക്കുകയുണ്ടായി, നിങ്ങൾ ഇവിടെ വന്നത് ജർമ്മനി വിജയിച്ചടക്കാനാണല്ലേ? സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യക്ഷത്തിൽ പറയുന്നതെങ്കിലും മൂടുപടം അതാണെങ്കിലും വളരെ അപകടകരമായ ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ആക്ഷേപിക്കുകയുണ്ടായി. ഈ ഇത് ആക്ഷേപിച്ച ആളുടെ അറിവില്ലായ്മയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. അതല്ലെങ്കിൽ കുബുദ്ധിയാണ്. കുബുദ്ധിയാണെങ്കിൽ വളരെ ഭയാനകം തന്നെ. ഈ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരിലും ജമാഅത്തിനെതിരിലും ഇവിടെയുള്ളവരെ പ്രകോപിപ്പിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരുടെയും അറിവില്ലായ്മയും അനാവശ്യമായി അസ്വസ്ഥത പ്രകടിപ്പിക്കലും കൂടി ഇതിലൂടെ തെളിയുന്നു. ഈ ആക്ഷേപം കാരണം ഇവിടെ എന്തോ നടക്കുമെന്ന് ഇവിടെയുള്ളവർ ചിന്തിക്കുന്നു. പൊതുവിൽ ഇവിടെ താമസിക്കുന്ന നാട്ടുകാർ ബുദ്ധിയുള്ളവരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ലോകത്ത് മിഷനറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ജമാഅത്ത്, സൃഷ്ടി സേവന നടത്തുന്ന ഈ ജമാഅത്ത്, ഇസ്ലാമിന്റെ പ്രചാരം നടത്തുന്ന ഈ ജമാഅത്ത്, അവർ ഇത് ചെയ്യുന്നത് ഇസ്ലാമിന്റെ മനോഹര സന്ദേശം ലോകത്തെ കേൾപ്പിച്ച് അവരെ ഇസ്ലാമുമായി അടുപ്പിക്കുക എന്നതിനാണ്, അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഫത്തഹ് എന്ന വാക്കിൽ നിന്നും ഒരിക്കലും തന്നെ വാളെടുത്ത് പോരാടുക എന്ന അർത്ഥം വരില്ല എന്നറിയണം. ഞങ്ങൾ ഇവിടെ ഭരണകൂടത്തെ പിടിച്ചടക്കും എന്നതും ഒരിക്കലും അതിനർത്ഥമില്ല. മതകാര്യങ്ങളിൽ ഒരു ബലാത്കാരവും ഇല്ല എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. ഇത് ഓരോരുത്തരുടെയും ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനാൽ ഇതിൽ അസ്വസ്ഥരാകേണ്ട കാര്യം എന്തിരിക്കുന്നു? ഞാൻ പറഞ്ഞതുപോലെ ലോകത്ത് നാം തബ്ലീഗ് നടത്തുന്നു. ജർമ്മനിയോ യൂറോപ്പോ അല്ല, ഇൻഷാല്ലാ ലോകം മുഴുവനും നാം വിജയിച്ചടക്കുന്നതാണ്. എന്നാൽ ഇത് വാളുകൊണ്ടല്ല, ഹൃദയം കീഴ്പ്പെടുത്തിക്കൊണ്ടാണ്. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനത്തെ ഹൃദയങ്ങൾ നിറച്ചുകൊണ്ടാണ്. അതിനെ അംഗീകരിപ്പിച്ചുകൊണ്ടാണ് ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു ഈ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ജർമ്മൻ സമൂഹത്തിന്റെ മഹത്വമാണ് എടുത്തു പറഞ്ഞത്. ഒരു നവാഗതനായ ജർമ്മൻകാരന്റെ ദാവത്തിലാണ് ഈ വാക്കുകൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു ജർമ്മൻകാരൻ അവിടെ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിന്റെ നേതാക്കൾ ജർമ്മനിക്കാരാണ്, ഇതവരുടെ മഹത്വമല്ലേ പറയുന്നത്, അവരിൽ നേതൃത്വ പാഠവുമുണ്ട്. ഇവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ യൂറോപ്പിനെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. യൂറോപ്പ് ഇവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതാണ്. ഹദ്രത്ത് മുസ്ലിം മോദിന്റെ ഈ കാര്യം സത്യമാണ്, ഇത് ശരിയാണെന്ന് ഇന്ന് തെളിയുന്നു. യൂറോപ്യൻ യൂണിയനിൽ വന്നിട്ടുണ്ട്, അതിൽ ജർമ്മനി നേതാക്കളുടെ കഴിവുകളാണ് തെളിഞ്ഞുവരുന്നത്. എല്ലാവരും അവരിലേക്കാണ് നോക്കുന്നത്. ഇവിടെ വാളിന്റെയോ നിർബന്ധത്തിന്റെയോ ഒരു പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അധ്യാപനം, അള്ളാഹുമായി ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അധ്യാപനം, ഇത് ഇവിടെ പറയുന്നു, കേൾപ്പിക്കുന്നു. ഈ അധ്യാപനങ്ങളെ ചില ഹൃദയങ്ങളിൽ കുടിയിരുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ടു ദിവസം മുമ്പ് മിൻസ്ബാദനിൽ മസ്ജിദിന്റെ ശിലാസ്ഥാപനമുണ്ടായിരുന്നു. അവിടെ 400-ൽ കൂടുതൽ പ്രദേശവാസികളായ ജർമ്മൻകാർ വന്നിരുന്നു. ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഓരോരുത്തരും പറഞ്ഞത് ഈ സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദമാണ്, ഇന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള അവസരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നാണ്. അതിനാൽ നാം അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ആത്മാർത്ഥതയോടും കൂറോടും കൂടി നാം നമ്മുടെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഇവരിൽ നിന്നോ ഇവരുടെ വരും തലമുറയിൽ നിന്നോ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവരും ഇതിൽ പ്രവേശിക്കുന്നവരും ഉണ്ടാകും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇത് സ്വീകരിക്കുവാനുള്ള തൗഫീഖ് നൽകുന്നതാണ്. അതിനാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അസ്വസ്ഥതയുടെ ആവശ്യമില്ല, നാം പ്രതിരോധിക്കേണ്ട ആവശ്യവുമില്ല. ഭയം പ്രകടമാകുന്ന രീതിയിലുള്ള മറുപടി നൽകേണ്ട ആവശ്യവുമില്ല. ഭൗതിക ഭരണം നമ്മുടെ ലക്ഷ്യമേയല്ല, അതിന്റെ ആവശ്യവും നമുക്കില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം ജനമനസ്സുകളിൽ ഉണ്ടാക്കുക, അവന്റെ മുമ്പിൽ അവരെ മുട്ടുകുത്തിപ്പിക്കുക, ഇതാണ് നമ്മുടെ ജോലി. ഈ ജോലി നാം ചെയ്തുകൊണ്ടേ പോകുന്നതാണ്. ഈ പ്രവൃത്തി ചെയ്യാനായി, ഈ ലക്ഷ്യം കരസ്ഥമാക്കാനായി ഓരോ അഹമ്മദിക്കും ഖിലാഫത്തിനോട് പൂർണ്ണ അനുസരണം പുലർത്തേണ്ടിയിരിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.